2024 ഓഗസ്റ്റ് 27 ചൊവ്വാഴ്ച. കേരളകൗമുദി ഇ പേപ്പറിന്റെ കേരള പേജിൽ നിന്ന് വായിക്കുന്നത് അരവിന്ദ്. UBS പെൻഷൻ പദ്ധതി കേരളത്തിന് സ്വീകരിക്കേണ്ടി വരും. SM വിജയാനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ പെൻഷൻ പദ്ധതിയെ മുൻ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് വിശകലനം ചെയ്യുന്നു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ പെൻഷൻ പദ്ധതിയുടെ സൂക്ഷ്മമായ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല. എന്നിരുന്നാലും നിലവിലെ ദേശീയ പെൻഷൻ പദ്ധതി NPSയേക്കാൾ മെച്ചമാണ് പുതിയ പദ്ധതിയെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ പെൻഷൻ പദ്ധതിയേക്കാൾ കൂടുതൽ കുറഞ്ഞ പെൻഷൻകാർക്കുള്ള തുകയിൽ കിട്ടും. ഫാമിലി പെൻഷനും അധികമുണ്ട്. അതോടൊപ്പം വിരമിക്കൽ ആനുകൂല്യം കുറയ്ക്കാതെ നിലനിർത്തുന്നുമുണ്ട്. വിശദമായ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് മാത്രമേ അതിന്റെ മറ്റു വശങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പുതിയ പെൻഷൻ പദ്ധതി കേരളത്തിന് നടപ്പാക്കേണ്ടി വരുമെന്നാണ് കരുതുന്നത്. ദേശീയ തലത്തിൽ പുതിയ പെൻഷൻ പദ്ധതി വരുമ്പോൾ അതിൽ നിന്ന് വേറിട്ടു നിൽക്കാൻ കേരളത്തിനാകില്ല. മാത്രമല്ല NPSനെതിരെ സംസ്ഥാനത്ത് ജീവനക്കാർക്കിടയിൽ അതൃപ്തിയുമുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ പെൻഷൻ പദ്ധതി മെച്ചമാണെങ്കിൽ അത് സ്വീകരിക്കാൻ കേരളം നിർബന്ധിതമാകും. കൂടാതെ NPSൽ നിന്ന് കേന്ദ്ര സർക്കാർ UBS പെൻഷൻ പദ്ധതിയിലേക്ക് മാറുമ്പോൾ ദേശീയ തലത്തിൽ പെൻഷൻ ഫണ്ട് മാനേജ്മെന്റ് വെല്ലുവിളിയായി തീരും. കേരളം UBSലേക്ക് മാറിയില്ലെങ്കിൽ NPS ഫണ്ട് മാനേജ്മെന്റ് കേരളം നേരിട്ട് നിർവഹിക്കുകയോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പരിമിതമായ സൌകര്യം വിനിയോഗിക്കുകയോ വേണ്ടിവരും. അത് ജീവനക്കാരുടെ താൽപ്പര്യങ്ങൾക്ക് ഗുണകരമാകുമെന്ന് കരുതുക വയ്യ. അതേസമയം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വ്യവസ്ഥയിലേക്ക് തിരിച്ചുപോകണമെന്നാണ് ജീവനക്കാരുടെയും സംഘടനകളുടെയും ശക്തമായ ആവശ്യം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ രീതിയിലേക്ക് തിരിച്ചുപോകാനാകുമെന്ന് കരുതുന്നില്ല. അതുകൊണ്ടുതന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വിമുഖാക്കിയ കാരണം സാമ്പത്തിക ബാധ്യത തന്നെയാണ്. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കാനാകില്ല. ഈ പെൻഷൻ പദ്ധതിയുണ്ടാക്കുന്ന താങ്ങാനാകാത്ത സാമ്പത്തിക ബാധ്യതയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പിന്നാക്കം വലിക്കുന്നത്. ജനങ്ങളുടെ ആയുസ് കൂടുകയും ജീവിത ചെലവ് വർദ്ധിക്കുന്നത് അനുസരിച്ച് ക്ഷാമാശ്വാസം കൂടുന്നതും പെൻഷൻ ചെലവ് കുത്തനെ വർദ്ധിക്കുന്നതിന് കാരണമാകും. ക്ഷാമാശ്വാസം പുതിയ UBS പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ ബാധ്യത സർക്കാരുകൾക്ക് ചുമക്കേണ്ടി വരുന്നില്ല. അതേസമയം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതിയിൽ നിന്ന് 2013 NPSലേക്ക് മാറിയതുപോലെയല്ല NPSൽ നിന്ന് UBS പെൻഷൻ പദ്ധതിയിലേക്ക് മാറുന്നത്. അത് തികച്ചും സങ്കീർണമായ നടപടിയാണ്. പുതിയ പെൻഷൻ പദ്ധതിയിൽ ജീവനക്കാരുടെ വിഹിതം കൂട്ടുന്നില്ല, എന്നാൽ സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ 14% നിന്ന് 18.5% വർദ്ധിപ്പിക്കുകയാണ്. അത്രയും തുകയുടെ ബാധ്യത സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരും. ഒരുപക്ഷെ മുൻകാല പ്രാബല്യത്തോടെ തന്നെ നൽകേണ്ടി വരും. അത് വൻ സാമ്പത്തിക ചെലവാണുണ്ടാക്കുക. പുതിയ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട SM വിജയാനന്ദിന്റെ സ്റ്റോറിക്ക് ഒപ്പം ഉപയോഗിക്കാവുന്ന ടേബിൾ: 1. പെൻഷൻ. 2. ജീവനക്കാരുടെ വിഹിതം. 3. പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യാവുന്നത്. 4. GPF. 5. ഗ്രാറ്റുവിറ്റി. 6. ക്ഷാമാശ്വാസം. 7. VRS എടുത്താലുള്ള പെൻഷൻ. 8. കുറഞ്ഞ പെൻഷൻ. 9. സർവീസിലിരുന്ന മരിച്ചാലുള്ള കുടുംബ പെൻഷൻ. പഴയ പെൻഷൻ പദ്ധതി സാറ്റ്യൂട്ടറി പെൻഷൻ. 1. അവസാനം വാങ്ങിയ ശമ്പളത്തിന്റെ പകുതി. 2. വേണ്ട. 3. അർഹമായത് മുഴുവൻ. 4. ഉണ്ട്. 5. കിട്ടും. 6. വർഷത്തിൽ 2 തവണ കൂട്ടിക്കിട്ടും. 7. VRS എടുക്കുന്ന ദിവസം മുതൽ പെൻഷൻ. 8 രൂപ 9000 പൈസ. 9. അടിസ്ഥാന ശമ്പളത്തിന്റെ 60% അല്ലെങ്കിൽ 30% കുടുംബ പെൻഷൻ. നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതി NPS: 1. ശമ്പളവുമായി ബന്ധമില്ല, പെൻഷൻ ഫണ്ടിലെ തുകയ്ക്ക് ആനുപാതികം. 2.10%. 3.60% മാത്രം. 4. ഇല്ല. 5. കിട്ടും. 6. ഇല്ല. 7. പെൻഷൻ ഫണ്ട് വിഹിതത്തിന്റെ 20% കിട്ടും, തുടർന്ന് പെൻഷനും കിട്ടും. 8. ഇല്ല. 9. 60 വയസ്സാകുന്ന കാലം വരെ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി, പിന്നീട് 30% കുടുംബ പെൻഷൻ. പുതിയ പെൻഷൻ പദ്ധതി UBS: 1. അവസാനം വാങ്ങിയ ശമ്പളത്തിന്റെ പകുതി. 2.10%. 3. തീരുമാനിച്ചിട്ടില്ല. 4. ഇല്ല. 5. കിട്ടും. 6. വർഷത്തിൽ 2 തവണ കൂട്ടിക്കിട്ടും. 7. വിരമിക്കാനുള്ള പ്രായമാകുന്ന ദിവസം മുതൽ പെൻഷൻ. 8 രൂപ 10000 പൈസ. 9.30% കുടുംബ പെൻഷൻ.